ക്രിസ്തുയേശുവിലേവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി ജഡ്ജസ് ചാപ്റ്റർ 4:4-9, ന്യായാധിപന്മാരുടെ പുസ്തകം 4:4 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. അക്കാലത്ത് ദപ്പീദോത്തിൻ്റെ ഭാര്യയായ ദെബോര എന്നൊരു പ്രവാചകി ഇസ്രയേലിൽ ന്യായപാലനം ചെയ്തു. അവൾ എഫ്രീം പർവ്വതത്തിൽ രാമയ്ക്കും ബഥേലിനും മധ്യേയുള്ള ദെബോരയുടെ ഈന്തപ്പനയുടെ കീഴിൽ പാർത്തിരുന്നു. ഇസ്രയേൽ മക്കൾ ന്യായവിസ്താരത്തിന് അവളുടെ അടുക്കൽ ചെല്ലുക പതിവായിരുന്നു. അവൾ അബീനോവാവിൻ്റെ മകനായ ബാരാഖിനെ കാദേശ് നഫ്താലിയിൽ നിന്ന് വിളിപ്പിച്ച് അവനോട്, നീ പുറപ്പെട്ട് താബോർ പർവ്വതത്തിൽ ചെന്ന് നഫ്താലിയുടെയും സെബൂലിൻ്റെയും മക്കളിൽ 10,000 പേരെ കൂട്ടിക്കൊള്ളുക. ഞാൻ യാബിൻ്റെ സേനാപതി സീസരെയും അവൻ്റെ രഥങ്ങളെയും സൈന്യങ്ങളെയും കീശോൻ തോട്ടിന് അരികെ നിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ബാരാക്ക് അവളോട്, നീ എന്നോടുകൂടെ വരുന്നുവെങ്കിൽ ഞാൻ പോകാം, നീ വരുന്നില്ല എങ്കിൽ ഞാൻ പോകയില്ല എന്ന് പറഞ്ഞു. അതിന് അവൾ, ഞാൻ നിന്നോടുകൂടെ പോരാം, എന്നാൽ നീ പോകുന്ന യാത്രയിൽ ഉണ്ടാകുന്ന ബഹുമാനം നിനക്ക് വരികയില്ല, യഹോവ സീസരെ ഒരു സ്ത്രീയുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ദെബോര എഴുന്നേറ്റ് ബാരാക്കിനോടുകൂടെ കാദേശിലേക്ക് പോയി.
വചനത്തിൻ ആഴങ്ങളിൽ വേരൂന്നി പുഷ്ടി വെപ്പാൻ, വചനത്തിൻ ആഴങ്ങളിൽ വേരൂന്നി പുഷ്ടി വെപ്പാൻ, ഇലവാടത്തരുവായി സഹജർക്കു താങ്ങായി തണലായി സൗരഭമായി തൽസമയേ ഫലമേക പരനേ തിരുക്കരത്താലെന്നെ വെടിപ്പായ്ച്ചെത്തിയൊരുക്കി ദിനവും തവഹിതം പോലാത്മഫലത്താലെന്നെ നിറയ്ക്ക എൻ ജീവനാഥന എൻ പ്രിയ യേശുവേ. തിരുനാമമൊന്നു മാത്രമാണ് ആത്മാവിന്നാലംബം, തിരുനാമമൊന്നു മാത്രമാണ് ആത്മാവിന്നാലംബം.
പ്രാർത്ഥിക്കാം. വിശ്വസ്തനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, കർത്താവ്, ഈ വിശുദ്ധ ദിവസത്തിൻ്റെ മധ്യാഹ്ന സമയത്ത് അങ്ങയുടെ സന്നിധിയിലേക്ക് അടിയങ്ങളുടെ വകയായിട്ടോട് നടത്തി വരുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം എൻ്റെ പിതാവിൻ്റെ കരങ്ങളിൽ ഞങ്ങളെ താങ്ങി വരാമായിരുന്നു. ആപത്തന്ന തങ്ങളുടെ രോഗ ദുഃഖങ്ങളെന്നൊക്കെയും എൻ്റെ പിതാവിൻ്റെ കരങ്ങളിൽ ഞങ്ങളെ ഓരോ ദിവസവും കാക്കുകയും പരിപാലിക്കുകയും ചെയ്ത വലിയ വിധങ്ങൾക്കായി സ്തോത്രം. ഈ വിശുദ്ധ ദിവസം കർത്താവ്, അടിയങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ ആലയത്തിൽ കൂട്ടി വരുത്തിയതേക്കായി ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ദൈവമേ, ഇത്തരണത്തിൽ ഞങ്ങൾ മാർത്തോമാ സേവികാ സംഘത്തെ അങ്ങയുടെ സന്നിലേക്ക് സമർപ്പിക്കുന്നു. ദൈവമേ, അതിന് നേതൃത്വം നൽകുന്ന പൗലോസ് തിരുമേനിക്കായ സ്തോത്രം. എൻ്റെ ദാസൻ്റെ പ്രവർത്തനങ്ങളെ അവിടുന്ന് കൂടുതലായിട്ട് അനുഗ്രഹിക്കണമേ. സേവികാ സംഘത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ കരങ്ങളെയും ഞങ്ങൾ ഓർക്കുന്നു. അവരോടൊക്കെ അവിടുന്ന് കരുണ തോന്നണമേ, മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അല്പസമയം അങ്ങയുടെ വചനത്തിന് മുൻപാകെ ഇരിക്കുമ്പോൾ അങ്ങയുടെ സാന്നിധ്യ ബോധത്താൽ ഞങ്ങൾ നിറയ്ക്കണമേ. വചനത്തിൻ്റെ കർത്താവേ, നല്ല മർമ്മങ്ങളെ പകർന്നു കൊടുക്കുവാൻ അടിയനെ അവിടുന്ന് ശക്തീകരിക്കണമേ. ക്രൂശിൻ്റെ മറവിൽ അവിടെ നിർത്തണം. നിൻ്റെ മക്കൾക്ക് അനുഗ്രഹപൂർണ്ണമായി തീരുവാൻ സഹായിക്കണം. സകല യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയുണ്ടായി കേൾക്കുമാറാകണമേ. സഭയായി ഇന്ന് സേവികാ സംഘ ദിനമായി ആചരിക്കുന്ന ദിവസമാണല്ലോ. ഈ വർഷത്തെ സേവികാ സംഘത്തിൻ്റെ ചിന്താവിഷയം സ്ത്രീകൾ വിശ്വാസത്തിൻ്റെ സംരക്ഷകർ എന്നുള്ളതാണ്. വിമൻ ഡിഫൻഡേഴ്സ് ഓഫ് ഫെയ്ത്ത്. 1919 സേവികാ സംഘം സ്ഥാപിതമായി. ഇന്നേക്ക് 104 വർഷം പിന്നിടുന്നു. സ്ത്രീകളുടെ ആകമാനമായ ഉന്നമനം, കുടുംബങ്ങളിൽ അവരുടെ ഉത്തരവാദിത്വം, സഭയിൽ അവർക്കുള്ള പങ്കാളിത്തം ഇവ വളർത്തിയെടുത്ത് സമൂഹത്തിൻ്റെ നന്മയിലാക്കാകെ സഭയുടെ ദൗത്യ നിർവഹണം പൂർത്തിയാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ചതാണ് മത്തോമ സുവിശേഷ സേവികാ സംഘം. ഒരു കൂട്ടം സഹോദരിമാരുടെ പ്രാർത്ഥനയും കഠിന പ്രയത്നവുമാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയുടെ കാരണം. വിവിധ മിഷൻ ഫീൽഡുകൾ, സ്ഥാപനങ്ങൾ ഇവയിൽ അർപ്പണബോധത്തോടെ ശുശ്രൂഷ ചെയ്യുന്ന സഹോദരിമാരുടെ സേവനങ്ങളെ വിസ്മരിക്കുവാൻ കഴിയുന്നതല്ല. സ്ത്രീ കുടുംബത്തിൻ്റെ വിളക്കും സഭയുടെ തേജസ്സും സമൂഹത്തിൻ്റെ ശക്തിയുമാണ്. ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലുള്ള സാധ്യതകളെ കണ്ടെത്തി അവയെ പരിപോഷിപ്പിക്കുന്നതിനും മറ്റുള്ളവരുടെ സാധ്യതകളെ മനസ്സിലാക്കി അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും നമുക്ക് സാധിക്കണം. ഇന്ന് സ്ത്രീകൾ തൊഴിൽ രംഗങ്ങളിലും സാമൂഹിക പ്രവർത്തനങ്ങളിലും പുരുഷന്മാരോടൊപ്പം തന്നെ പ്രവർത്തിക്കുന്നത് സന്തോഷകരമാണ്. എന്നാൽ ഏറെ സ്ത്രീകൾ ഇന്നും ചൂഷണം ചെയ്യപ്പെടുന്നു. യഹൂദ നിയമമനുസരിച്ച് സ്ത്രീകൾക്ക് പുറത്തിറങ്ങുന്നതിനും വേദവചനം വായിക്കുന്നതിനും പഠിക്കുന്നതിനും വിലക്കുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ക്രിസ്തുവിൻ്റെ വരവോടുകൂടി ഒരു വിപ്ലവകരമായ മാറ്റം ഉണ്ടാകുന്നു. ജീവനോടെ കത്തിയെരിഞ്ഞവൾ ബേൺ എലൈവ്, പാലസ്തീൻ പെൺകുട്ടിയുടെ സൗദയുടെ യാതന കഥയാണിത്. ഒരു പ്രേമബന്ധത്തിൻ്റെ പേരിൽ മതനേതൃത്വം അവൾക്ക് മരണശിക്ഷ വിധിച്ചു. സഹോദരി ഭർത്താവ് അവളുടെ ശരീരത്ത് തീ കൊളുത്തി. അവളുടെ ശരീരം 70% കത്തി എരിഞ്ഞു എങ്കിലും മരിച്ചില്ല. ആരോ അവളെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അവളെങ്ങനെയും ജീവിക്കരുത് എന്ന് കരുതി മാതാപിതാക്കൾ അവൾക്ക് ഹോസ്പിറ്റലിൽ വെച്ച് വിഷം കൊടുത്ത് കൊല്ലുവാൻ ശ്രമിച്ചു. അവളെ ചികിത്സിച്ച ഡോക്ടർ സഹായത്തോടെ യൂറോപ്പിലെത്തിച്ച് ട്രീറ്റ്മെൻറ്റിലൂടെ അവൾ സുഖം പ്രാപിച്ചു. പെൺകുട്ടികളെക്കാൾ ആടുപാടികളാണ് ഞങ്ങൾക്ക് വിലയേറിയതെന്ന് പറയുന്ന സമൂഹത്തിൽ അവൾ 3 മക്കളെ വളർത്തി ജീവിതത്തോട് പൊരുതി ജയിച്ചു. ന്യായാധിപന്മാരുടെ കാലഘട്ടവും പുരുഷ മേധാവിത്വം നിലനിന്ന ഒരു കാലഘട്ടമായിരുന്നു. സ്ത്രീകൾക്ക് സമൂഹത്തിൽ അർഹമായ സ്ഥാനമില്ലാതെ ഇരുന്ന ഈ കാലഘട്ടത്തിൽ ഇസ്രായേൽ ജനത്തെ ശത്രുക്കളായ രാജാക്കന്മാരിൽ നിന്ന് രക്ഷിച്ച് ന്യായപാലനം ചെയ്ത ആളാണ് ദെബോര. ഉടമ്പടി ലംഘനം മൂലം ആത്മീയ അരാജകത്വം നേരിടുകയും ഇസ്രായേൽ ജനം യഹോവയായ ദൈവത്തെ മറന്ന് അന്യദൈവങ്ങളുടെ പിന്നാലെ പോയി. ഈ സമയത്ത് ദൈവം ന്യായാധിപന്മാർ മുഖാന്തരം ജനത്തെ ദൈവത്തിങ്കിലേക്ക് മടക്കി വരുത്തി. അപ്രകാരം ദൈവത്തിലുള്ള അചഞ്ചല വിശ്വാസത്തിൽ ദൈവജനത്തിന് 40 വർഷം ന്യായപാലനം ചെയ്ത വ്യക്തിയാണ് ദെബോര. സേവികാ സംഘ ദിനത്തിൽ ദെബോര ഈ കാലഘട്ടത്തിൽ നമ്മൾക്ക് നൽകുന്ന സന്ദേശം എന്നത് ചിന്തിക്കാം. ഷീ വാസ് എ വുമൺ ഓഫ് ഇൻസ്പിറേഷൻ. അവൾ ഒരു പ്രചോദനമായിരുന്നു. ഇസ്രായേൽ ജനതയുടെ പ്രതിസന്ധിയിൽ വിജാതീയരായ ശത്രുക്കളിൽ നിന്നും അവരെ രക്ഷിക്കുവാൻ അവരെ സജ്ജരാക്കി പ്രചോദനം നൽകി നയിച്ചത് ദെബോരയാണ്. ദൈവം പഴയ നിയമകാലത്ത് സ്ത്രീകളെ ശക്തമായി ഉപയോഗിച്ചു. പഴയ നിയമകാലത്ത് സ്ത്രീകൾക്ക് യാതൊരു പ്രാമുഖ്യവും ഇല്ലായിരുന്നു. എന്നാൽ ദൈവം ഈ സ്ഥാനത്തേക്ക് ദെബോരയെ തിരഞ്ഞെടുക്കുന്നു. ദെബോര ഒരു പ്രവാചകിയും ഒരു ന്യായാധിപതിയും ഒരു യോദ്ധാവുമായിരുന്നു. കൂടാതെ അവളൊരു ഭാര്യയും ഒരു അമ്മയുമായിരുന്നു. ദെബോരയ്ക്ക് പല ഉത്തരവാദിത്തങ്ങളും ഉണ്ടായിരുന്നുവെങ്കിലും സ്വജനത്തിൻ്റെ ആത്മീയ അരാജകത്തിൽ നിന്ന് ഉത്കണ്ഠയുള്ളവൾ ആയിരുന്നു. ദൈവദൃഷ്ടിയിൽ സ്ത്രീയും പുരുഷനും ഒരുപോലെയാണ് സ്ഥാനം. അതിൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനുമെന്നില്ല, ആണും പെണ്ണുമെന്നില്ല, എല്ലാവരും ക്രിസ്തുയേശുവിൽ ഒന്നത്രേ. ഗലാത്യർ 3:8. കാദേശ് നഫ്താലി എന്ന ദേശത്ത് താമസിച്ചിരുന്ന ബാരാക്കിനെ വിളിപ്പിച്ച് ശത്രുക്കളെ സംഹരിപ്പാൻ നിയോഗിച്ചു. ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ വിളിച്ചപ്പോൾ എനിക്ക് കുടുംബഭാരമുണ്ട് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുവാൻ ദെബോര ശ്രമിച്ചില്ല. അതിനുവേണ്ടി എല്ലാമായി കൂടെ നിന്നവളാണ് ദെബോര. അവൾക്ക് ന്യായമേതെന്നും അന്യായമേതെന്നും തിരിച്ചറിഞ്ഞ് കഴിഞ്ഞതുകൊണ്ട് ദൈവം അവളെ ഈ പദവിയിലേക്ക് ഉയർത്തുന്നു. ഇന്ന് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ മങ്ങലേൽപ്പിക്കുന്ന ആത്മീയ മന്ദതയെ അതിജീവിക്കുവാൻ ദെബോര നമ്മെ ആഹ്വാനം ചെയ്യുന്നു. ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ് ദെബോരയെ അതിന് സഹായിച്ചത്. യേശുവിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിലും കല്ലറയ്ക്കലും എല്ലാ ഭയത്തെയും പ്രതിസന്ധിയെയും അതിജീവിച്ച് കൂടെ നിന്നത് യേശുവിൻ്റെ അമ്മ മറിയയും മറ്റ് സ്ത്രീകളും ആയിരുന്നു. ഇന്ന് നമുക്ക് പ്രചോദനമായി തീരുവാൻ നമ്മുടെ മക്കളെ ദൈവിക ആരാധനയിലും ദൈവവിശ്വാസത്തിലും വളർത്തിക്കൊണ്ടുവരുവാനും അവർക്ക് പ്രചോദനമായി കൂടെ നിൽക്കുവാനും നമുക്ക് സാധിക്കുന്നുണ്ടോ? ഡോക്ടർ APJ അബ്ദുൾ കലാം തൻ്റെ 93 വയസ്സ് വരെ ജീവിച്ചിരുന്ന അമ്മയെപ്പറ്റി പറയുന്നത് ഇപ്രകാരമാണ്: സ്നേഹത്തിൻ്റെയും കരുണയുടെയും പവിത്രതയുടെയും പ്രതീകമായിരുന്നു എൻ്റെ അമ്മ. സ്നേഹത്തിൻ്റെയും കരുണയുടെയും പവിത്രതയുടെയും പ്രതീകമായിരുന്നു എൻ്റെ അമ്മ. അമ്മയുടെ ദിവസവും 5 നേരമുള്ള പ്രാർത്ഥന എൻ്റെ ജീവിതത്തിൽ എന്നും പ്രചോദനമായിരുന്നു. 2. ഷീ വാസ് ദ വുമൺ ഓഫ് ഫെയ്ത്ത്. അവളൊരു വിശ്വാസിയായിരുന്നു. ദെബോര എന്ന പേരിൻ്റെ അർത്ഥം തേനീച്ച എന്നാണ്. തേനീച്ച പോലെ ഉത്സാഹശീലമുള്ളവളും ശത്രുവിനെ തോൽപ്പിക്കുവാൻ കച്ച കെട്ടിയിറങ്ങിയവളുമായിരുന്നു ദെബോര. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പീൻ. Romans 12:11 കാണുവാൻ സാധിക്കും. ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ് അവളെ അതിനെ ധീരയാക്കിയത്. ഭയപ്പെട്ടിരുന്ന ബാരാഖിനെ പ്രചോദനമായി കൂടെ നിന്ന് ധൈര്യം പകർന്ന ദെബോര ഈ കാലഘട്ടത്തിൽ നമുക്കും പ്രചോദനം നൽകുന്നു. കനാന്യ രാജാവായ യാബീൻ്റെ സേനാപതിയായ സീസരയ്ക്ക് 900 ഇരുമ്പ് രഥങ്ങൾ ഉണ്ടായിരുന്നു. ഇവയെ കണ്ട് ബാരാഖ് ഭയപ്പെട്ട സ്ഥാനത്ത് ബാരാഖിന് ധൈര്യം പകർന്നു കൊടുക്കുന്നത് ദെബോരയാണ്. നിനക്ക് ഭയമാണെങ്കിൽ ഞാൻ കൂടെ വരാം എന്ന് പറഞ്ഞ് ദെബോര ബാരാഖിനെ ധൈര്യപ്പെടുത്തുന്നു. ഷിവാസ് എ കരസ്മാറ്റിക് പേഴ്സൺ. ദൈവം ദെബോരയോട് കൂടെയുണ്ട് എന്ന് ബാരാഖ് മനസ്സിലാക്കി. ജയം ലഭിച്ചപ്പോൾ മഹത്വം ദൈവത്തിന് നൽകുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിൽ അത് നമുക്ക് കാണുവാൻ സാധിക്കും. വെല്ലുവിളി ഏറ്റെടുക്കുവാൻ അവളെ സഹായിച്ചത് ദൈവത്തിലുള്ള ശക്തമായ വിശ്വാസമായിരുന്നു. പിന്നെ എസ്തേർ. യഹൂദ ജനത്തിൻ്റെ ഉദ്ധാരണത്തിന് വേണ്ടി ഒരു നിർണായക പങ്ക് എസ്തേറിനുണ്ട് എന്ന് മോർദേക്കായി എസ്തേറിനെ ഓർമ്മപ്പെടുത്തിയപ്പോൾ തൻ്റെ സ്വന്തം ജീവനെ തൃണവൽക്കരിച്ചുകൊണ്ട് തൻ്റെ ദൗത്യം ഏറ്റെടുക്കുവാൻ തയ്യാറാകുകയാണ്. തൻ്റെ നിശബ്ദതയും നിസ്സംഗതയും ജനത്തിൻ്റെ വതനത്തിനിടയാകുമെന്ന തിരിച്ചറിവ് എസ്തേറിനെ കർമ്മനിരതയും ധൈര്യശാലിയുമാക്കി. ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ, എൻ്റെ ജനമാണ് എനിക്ക് വലുത് എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രതിസന്ധിയിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. ദൈവത്തിൻ്റെ മനസ്സും പ്രവൃത്തിയും നമ്മുടെ ജീവിതത്തിൽ ഒപ്പിയെടുത്തുകൊണ്ട് ക്രിസ്തു പോകുന്ന ഇടങ്ങളിലും അവൻ കാണപ്പെടുന്ന സ്ഥലങ്ങളിലും പോരാടുന്നതാകണം നമ്മുടെ ജീവിതം. ക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ മനസ്സും പ്രവൃത്തിയും നമ്മുടെ ജീവിതത്തിൽ ഒപ്പിയെടുത്തുകൊണ്ട് ക്രിസ്തു പോകുന്ന ഇടങ്ങളിലും അവൻ കാണപ്പെടുന്ന സ്ഥലങ്ങളിലും പോരാടുന്നതാകണം നമ്മുടെ ജീവിതം. ഒരുപക്ഷേ ജീവൻ അപകടത്തിലായേക്കാം. മഗ്ദലന മറിയം. അവൾ ചെയ്ത പേരിലല്ല, അവളുടെ പ്രവൃത്തിയിലാണ് ലോകം അവളെ ഓർമ്മിക്കപ്പെടുന്നത്. ജീവിക്കുന്നത് കർത്താവിന് വേണ്ടിയാണെങ്കിൽ എന്നെന്നും നിലനിൽക്കുന്ന ഒരനുഭവമാണ്. പാവങ്ങൾക്ക് നറുമണം വീശുന്ന അമ്മയായി ഇന്നും മദർ തെരേസയെ ലോകം അറിയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ജീവിതം കൊണ്ട് സുവിശേഷം ലോകത്തെ അറിയിച്ച മഹത് വ്യക്തിയായതുകൊണ്ടാണ്. എപ്പോഴെങ്കിലും അവർ വേദനിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തെ ഓർത്തല്ല, പിന്നെയോ സഹജീവികളുടെ വേദന കണ്ടിട്ട് അവർക്ക് വേണ്ടി സങ്കടപ്പെട്ടിട്ടുണ്ട്. വിമർശനങ്ങളും പരിഹാസങ്ങളും പ്രതികൂലങ്ങളും ഈ പ്രവർത്തനത്തോട് ചേർന്ന് ധാരാളമായ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. അപ്പോഴൊന്നും ഒരിക്കലും അവർ പിന്നോട്ട് പോയില്ല. ജയിച്ചുയർത്തെഴുന്നേറ്റ ക്രിസ്തുവിലായിരുന്നു മദറിൻ്റെ നങ്കൂരം. ക്രിസ്തുവിനായി ഒരു ചൂട് വയ്ക്കുവാൻ സന്നദ്ധയായ മദർ ഇന്നും സൗരഭ്യവാസനയായി മനുഷ്യ മനസ്സുകളിൽ പച്ച പിടിച്ചു നിൽക്കുകയാണ്. ക്രിസ്തുവിന് വേണ്ടി ചിലതൊക്കെ ചിലവിടുവാൻ, ക്രിസ്തുവിന് വേണ്ടി ചിലതൊക്കെ എറിഞ്ഞു കൊടുക്കുവാൻ, അതിനുവേണ്ടി തന്നെ തന്നെ അർപ്പിക്കുവാൻ കഴിയുന്ന ഹൃദയങ്ങൾക്ക് മാത്രമേ നന്മയുടെ നറുമണം പരത്തുന്ന അഭിഷേകത്തിൻ്റെ കാർമ്മികരായി ആകുവാൻ പറ്റൂ. ക്രിസ്തുവിന് വേണ്ടി ചിലതൊക്കെ ചിലവിടുവാൻ, ക്രിസ്തുവിന് വേണ്ടി ചിലതൊക്കെ എറിഞ്ഞു കൊടുക്കുവാൻ, അതിനുവേണ്ടി തന്നെ തന്നെ അർപ്പിക്കുവാൻ കഴിയുന്ന ഹൃദയങ്ങൾക്ക് മാത്രമേ നന്മയുടെ നറുമണം പരത്തുന്ന അഭിഷേകത്തിൻ്റെ കാർമ്മികരാകാൻ പറ്റുകയുള്ളൂ. ദൈവിക രക്ഷാപദ്ധതിയിൽ സ്ത്രീകൾ വിശ്വാസത്തിൻ്റെ ധീരത കാണിച്ചതായി തിരുവചനത്തിൽ പല ഭാഗങ്ങളിൽ കാണുവാൻ നമുക്ക് സാധിക്കും. പുത്ര സൗഭാഗ്യം ഇല്ലാതെയിരുന്ന ഹന്ന ദൈവസന്നിധിയിൽ ദൃഢവിശ്വാസത്തോടെ കരഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ദൈവം ശൗമേലിനെ നൽകുന്നതായി 1 ശൗമേൽ 1:20 നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ അറിയിക്കുക അത്രേ വേണ്ടത്. ഫിലിപ്പ്യർ 4:6. പൗലോസിനെ പോലെ നമുക്കും പറയുവാൻ സാധിക്കണം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ. യേശു നമ്മോട് പറയുന്നു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടങ്ങളുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവി, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഈ വിശ്വാസമാണ് നമ്മെ പ്രതിസന്ധിയിൽ പതരാതെ നിൽക്കുവാൻ സഹായിക്കുന്നത്. ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ് കനാന്യ ജാതിയിൽ നിന്നും ഇസ്രയേലിനെ രക്ഷിപ്പാൻ ഇടയായി ചിതറിപ്പോയ ജനത്തെ കൂട്ടിവരുത്തി, നിരാശയിൽ കഴിഞ്ഞ ജനതയ്ക്ക് പ്രത്യാശ നൽകി ധൈര്യപ്പെടുത്തുന്ന ദെബോറയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ അമ്മമാരായ നാം നമ്മളുടെ മക്കൾക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ സമ്മാനം ദൈവത്തിലുള്ള വിശ്വാസവും ദൈവസ്നേഹം പങ്കിടുവാനുള്ള പ്രോത്സാഹനവും കർത്താവിനോടൊപ്പം ലക്ഷ്യപ്രാപ്തിയിലെത്തുവാനുള്ള പ്രചോദനവുമാണ്. ദൈവത്തിലുള്ള വിശ്വാസവും ദൈവസ്നേഹം പങ്കിടുവാനുള്ള പ്രോത്സാഹനവും കർത്താവിനോടൊപ്പം ലക്ഷ്യപ്രാപ്തിയിൽ എത്തിച്ചേരുവാനുള്ള പ്രചോദനവുമാണ്. എന്നാൽ ഇന്ന് നമുക്കതിന് കഴിയുന്നുണ്ടോ എന്ന് സ്വയം ചോദന ചെയ്യാം. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു കൊച്ചു ജീവിതം, അത് അർത്ഥപൂർണമായി തീരണമെങ്കിൽ സഹജീവികളുടെ ആവശ്യങ്ങളുടെ മുൻപിൽ മുഖം തിരിക്കാതെ അവയോട് വേണ്ടും വണ്ണം പ്രതികരിക്കുന്നവരാകണം. അമ്മമാരായ നാം ഓരോരുത്തരും സ്നേഹം ആവശ്യമുള്ളവർക്ക് ഒരിറ്റു സ്നേഹം പകരുവാനും കരുതലിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും കരങ്ങളായി തീരുവാനും കഴിയുന്നുവെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം കൊണ്ട് അർത്ഥമുള്ളൂ. എബ്രഹാം ലിങ്കൻ്റെ സാക്ഷ്യം ഇപ്രകാരമാണ്: ദൈവാശ്രയം ഉള്ള അമ്മമാരുള്ളവർ ആരും പാവപ്പെട്ടവരല്ല, അവർ ധനികർ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ രഹസ്യവും അമ്മയുടെ പ്രാർത്ഥനയാണ്. ഒരമ്മ വീടിൻ്റെ ശീതള ഛായയാണ്. ആ തണലിലിരുന്ന് ചിന്തിക്കുവാനും ശക്തി പ്രാപിക്കുവാനും കുടുംബത്തിലെ എല്ലാവർക്കും സാധിക്കണം. ദൈവാശ്രയമുള്ള അമ്മമാർക്ക് മാത്രമേ ആ തണലാകുവാൻ പറ്റുകയുള്ളൂ. നമ്മുടെ മക്കളെ ദൈവവചനത്തെ ദൈവത്തിൽ ഏൽപ്പിക്കണം, അവരെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണം. ദൈവമേ, ഞങ്ങളുടെ മക്കൾ ആരായി തീരണമെന്ന് നീ ആഗ്രഹിക്കുന്നുവോ അവരെ അതാക്കി തീർക്കണം എന്നായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. അവരെ ദൈവഹിതത്തിനായി സമർപ്പിക്കുക. ഇന്ന് ഞങ്ങളുടെ ശുശ്രൂഷയുടെ വിജയരഹസ്യം ഞങ്ങളുടെ മാതാപിതാക്കളുടെ പിന്നിൽ നിന്നുള്ള പ്രാർത്ഥനയാണ്. ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം ഈ കാലഘട്ടത്തിൽ സ്ത്രീകൾ വിശ്വാസത്തിന് സംരക്ഷകർ എന്ന വിഷയത്തെ ആധാരമാക്കി 2 ചിന്തകളാണ് ഞാൻ പങ്കുവയ്ക്കാൻ ശ്രമിച്ചത്. ദെബോറയെ പോലെ മറ്റുള്ളവർക്ക് പ്രചോദനമായും ഒരു അചഞ്ചല വിശ്വാസത്തിൻ്റെ ഉടമയായി ദൈവ ശബ്ദം കേട്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മനുഷ്യരെ ഈ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുവാൻ ഒരു കറേജസ് വുമണായി തീരുവാനാണ് ദൈവം നമ്മെ വിളിക്കുന്നത്. നമ്മുടെ തലമുറയ്ക്കും മറ്റുള്ളവർക്കും പ്രചോദനം നൽകുന്ന ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കണം. 2021 ഈസ്റ്റർ ദിനത്തിൽ ഞങ്ങൾ പള്ളിയിൽ വന്നപ്പോൾ നാട്ടിൽ നിന്ന് എൻ്റെ അനുജിത്തിയുടെ കോൾ എനിക്ക് വന്നു. പപ്പായും മമ്മിയും ഡെൽറ്റ വേരിയൻ്റെ പ്രയാസത്തിൽ ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് ഡോക്ടർമാർ പറഞ്ഞു, ഇനിയൊരു ഹോപ്പുമില്ല, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മാത്രമേ, നിങ്ങൾ പ്രാർത്ഥിക്കുക, ഞങ്ങൾ ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അവൾ കരഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ലോകത്തിലുള്ള ഡോക്ടർമാരാണ് പറഞ്ഞത് ഒരു ഹോപ്പുമില്ല എന്ന്. എന്നാൽ നമുക്ക് സ്വർഗത്തിലൊരു ഡോക്ടറുണ്ട്. അതുകൊണ്ട് നീ അധൈര്യപ്പെടാതെ പ്രാർത്ഥിക്കുക. ആ വിശ്വാസത്തിൽ ഞാൻ പലരോടും, നമ്മുടെ ഇടവകയിലുള്ള എല്ലാവരോടും പ്രാർത്ഥനാ വിഷയമായി പറഞ്ഞു. എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ദൈവം പ്രവർത്തിച്ചു. അവർ സൗഖ്യത്തോടെ ഇന്നും ആയിരിക്കുന്നു. ജീവിത സായാഹ്നത്തിൽ മറ്റുള്ളവരെ മനസ്സിലാക്കി അവർക്ക് വേണ്ടി വേണ്ടുന്ന സഹായം ചെയ്യുന്ന ചിലർ നമ്മുടെ ഇടവകയിലുമുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവസന്നിധിയിൽ കൊടുക്കുന്ന കാര്യം പറയുമ്പോൾ സങ്കടത്തോടെയല്ല, സംഘത്തോടെയരുത്, നിർബന്ധത്താലും അരുത്, സന്തോഷത്തോട് കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ, കരുണ ചെയ്യുന്നവൻ പ്രസന്നതയോടെ ആകട്ടെ. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ കൊച്ചു ജീവിതം ആയ വിശ്വാസത്തിൽ മാതൃകയുള്ള ജീവിതം നയിപ്പാനും ജീവിതത്തിൻ്റെ സന്തോഷത്തിലും പ്രതിസന്ധിയിലും കൂടെ കൂടെയുള്ള ദൈവത്തിൽ ശരണപ്പെട്ട് ജീവിതം നയിപ്പാനും നമ്മുടെ മക്കളെ വിശ്വാസത്തിൽ വളർത്തിക്കൊണ്ടുവരുവാനും നമുക്ക് സാധിക്കണം. ഭയത്തിൻ്റെയും നിരാശയുടെ അനുഭവങ്ങൾ ജീവിതത്തിൽ നേരിടുമ്പോൾ ദൈവത്തിലുള്ള ശക്തമായ വിശ്വാസമാണ് അതിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നത്. സേവികാ സംഘം എന്ന് ഓർക്കുമ്പോൾ രൂപീകരിച്ച മാതാക്കളെയാണ് ഓർമ്മിക്കുന്നത്. 30-ാം വയസ്സിൽ കാണ്ടമ്മ കൊച്ചമ്മ തൻ്റെ ജീവിതം സുവിശേഷ വേലയ്ക്കായി സമർപ്പിച്ചു. ആവശ്യത്തിലിരിക്കുന്ന അമ്മമാരെ ചെന്ന് കാണുകയും ധൈര്യപ്പെടുത്തുകയും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്ത കാണ്ടമ്മ കൊച്ചമ്മയുടെ മാതൃക നാം പിന്തുടരണം. എത്രയെത്ര ജീവിതങ്ങളാണ് തകർന്നുകൊണ്ടിരിക്കുന്നത്, എത്രയെത്ര ജീവിതങ്ങളാണ് നിരാശയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നത്. അവർക്ക് സ്വാന്തനമാകുവാൻ ഒരു വാക്കുകൊണ്ടെങ്കിലും ഒന്നാശ്വസിപ്പിക്കുവാൻ കഴിയുന്നുവെങ്കിൽ അതിനേക്കാൾ വലിയ നേട്ടം ഒന്നുമില്ല. ഈ വിശ്വാസം ജീവിതയാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാനും ലക്ഷ്യപ്രാപ്തിയിൽ എത്തിച്ചേരുവാനും നമ്മെ സഹായിക്കും. അപ്രകാരം വിശ്വാസത്തിൻ്റെ സംരക്ഷകരായി നാം ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ജീവിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ.